ഒരു നിരീക്ഷണത്തിൽ നിന്നും ജന്മം കൊള്ളുന്ന ഒരാശയമാണ് ഏതു പരീക്ഷണത്തിൻ്റെയും അടിസ്ഥാനമെന്ന് സോള ചൂണ്ടിക്കാണിക്കുന്നു. പേജ് 202. ക്ലോഡ് ബെർണാൾഡിൻ്റെ വാക്കുകൾ സംവാദത്തിന് ഉദ്ബോധകമായി അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. ബെർണാൾഡിൻ്റെ പക്ഷത്തിൽ പരീക്ഷണാത്മകമായ ആശയം സ്വേച്ഛാധിപരമോ കേവല ഭാവനാധിഷ്ഠിതമോ ആയിരിക്കില്ല, സുനിരീക്ഷിതമായ യഥാർത്ഥത്തിൻ്റെ എന്നുവെച്ചാൽ പ്രകൃതിയുടെ പിൻബലം അതിനുണ്ടായേ തീരൂ. ആശയത്തിൻ്റെ മുകളിലാണ് പരീക്ഷണ സമ്പ്രദായം നിലകൊള്ളുന്നത്, ഒപ്പം സംശയാത്മകതയും സഹായകമായി തീരുന്നു. പരീക്ഷണാത്മകമായ ആശയത്തിൻ്റെ പ്രത്യക്ഷത അനൈച്ഛികമായിരിക്കുമെന്ന് സോളയ്ക്ക് അഭിപ്രായമുണ്ട്. പ്രസ്തുതമായ ആശയം അത് ഉറവെടുക്കുന്ന മനസ്സിനെ മാത്രം സമാശ്രയിക്കുന്നതും വ്യക്തിപരവും ആയിരിക്കും. ഏറെ അറിയപ്പെടാത്ത സത്യങ്ങളുടെയും വിശദീകരിക്കപ്പെട്ടിട്ടില്ലാത്ത പ്രതിഭാസങ്ങളുടെയും സാന്നിധ്യത്തിൽ ഉരുത്തിരിയുന്ന സംശയത്തിൻ്റെ ഫലമാണ് നാച്ചുറലിസ്റ്റ് കലാസൃഷ്ടി. നാച്ചുറലിസ്റ്റിക് നോവലിസ്റ്റ് സദാ ഒരു പരീക്ഷണ കുതുകിയും നിരീക്ഷണജനുമായിരിക്കുമെന്ന് സോള ആവർത്തിക്കുന്നു. പരീക്ഷണാത്മകമായ ഒരാശയമായിരിക്കും അയാളുടെ പ്രതിഭയെ വിളിച്ചുണർത്തുന്നത്. താൻ ജീവിക്കുന്ന നൂറ്റാണ്ടിൻ്റെ ശാസ്ത്രസംബന്ധമായ പരിണാമത്തിൻ്റെ ഒരനന്തരഫലമാണ് പരീക്ഷണാത്മക നോവൽ എന്ന വെളിവിലേക്കാണ് സോള കടന്നു ചെല്ലുന്നത്. നോവൽ ശരീരശാസ്ത്രത്തെ തന്നെ പൂരിപ്പിക്കുന്നു, പ്രകൃതി മനുഷ്യനെ അത് കണ്ടെത്തുന്നു. ശാസ്ത്രയുഗത്തിൻ്റെ ക്ലാസിസവും റൊമാൻറ്റിസവും തത്വജ്ഞാനപരവും ദൈവശാസ്ത്രപരവുമായ കാലത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ്. പ്രതിഭാസങ്ങളെ മുൻകൂട്ടി കണ്ട് നിയന്ത്രിക്കുകയാണ് പരീക്ഷണങ്ങളുടെ സ്വഭാവമെന്ന് ക്ലോഡ് ബെർണാൾഡ് പറയുന്നുണ്ട്. പ്രതിഭാസങ്ങളെ നിയന്ത്രിക്കുന്ന തത്വങ്ങളുടെ പരിജ്ഞാനത്തിൽ പരീക്ഷണം ശമിക്കുന്നില്ല. ഒരു സവിശേഷ സമൂഹ പരിതസ്ഥിതിയിൽ ഒരു വികാരം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാണ് പരീക്ഷണ കുതുകി അന്വേഷിക്കുന്നത്. അതേസമയം ആദർശവാദികളായ നോവലെഴുത്തുകാർ എന്താണ് ചെയ്യുന്നത്? അവർ നിരീക്ഷണം, പരീക്ഷണം എന്നിവ ഉപേക്ഷിക്കുന്നു. പ്രകൃതിത്വവും യുക്തിരഹിതവുമായ അടിസ്ഥാനങ്ങളിലൂടെ അവർ രചനകൾ അവസ്ഥകൊള്ളുന്നു. തങ്ങൾക്ക് അതീതമായ ഒരാത്യന്തിക തത്വത്തെ പ്രകൃതിയിൽ അവർ സങ്കല്പിക്കുന്നു. എന്നാൽ പരീക്ഷണത്തിൽ കുതുകി എപ്പോഴും സംശയിക്കുന്നു. ആത്യന്തികമായ നിയമതത്വത്തെ അയാൾ അംഗീകരിക്കുന്നില്ല. തനിക്ക് ചുറ്റുമുള്ള പ്രതിഭാസങ്ങളുടെ മേൽ സ്വാധികാരം സ്ഥാപിച്ചെടുക്കുകയാണ് അയാളുടെ ലക്ഷ്യം. ക്ലോഡ് ബെർണാൾഡിൻ്റെ വിസ്മയകരമായ ഒരു സൂത്രവാക്യം ഈ സന്ദർഭത്തിൽ സോള ഉദ്ധരിക്കുന്നുണ്ട്. ദ ഇൻ്റലക്ച്വൽ കോൺക്വസ്റ്റ് ഓഫ് മാൻ കൺസിസ്റ്റ് ഇൻ ഡിമിനിഷിംഗ് ആൻഡ് ഡ്രൈവിംഗ് ബാക്ക് ഇൻഡിവിഡ്വലിസം ആൻഡ് സോ ഗ്രാജ്വലി ബൈ ദ എയ്ഡ് ഓഫ് ദ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് ഗെയിനിങ് എറൗണ്ട് ഫോർ ഡിറ്റർമിനിസം. പേജ് 203. പരീക്ഷണ രീതിയുടെ തത്വചിന്താപരമായ ചുവടെയാണ് അവിടെ സോള വ്യക്തമാക്കുന്നത്. ഓരോ വികാരത്തിൻ്റെയും ലക്ഷണങ്ങൾ പരീക്ഷണ നോവലിൽ നിങ്ങൾക്ക് വായിക്കാം. പക്ഷേ വികാരങ്ങളുടെ നിയന്ത്രണമാണ് പരീക്ഷണ കുതുകി ലക്ഷ്യമാക്കുന്നത്. അതുകൊണ്ട് നാച്ചുറലിസ്റ്റിക് നോവലെഴുത്തുകാർ എക്സ്പെരിമെൻ്റൽ മോറലിസ്റ്റുകളാണെന്ന് സോള പറയും. ഈ സന്ദർഭത്തിൽ അരിസ്റ്റോട്ടലിയൻ പരികൽപ്പനയാണ് ആയ കഥാർസിസ് ഓർമ്മയിൽ വരും. സോളയുടെ സാഹിത്യ ദർശനത്തിൻ്റെ വ്യക്തതയ്ക്ക് ചില തത്വചിന്താ സങ്കേതങ്ങളെ സംബന്ധിച്ച വെളിവ് നമുക്ക് ആവശ്യമാണ്. ഡിറ്റർമിനിസം, ഇൻഡിറ്റർമിനിസം, ഫാറ്റലിസം എന്നീ ദാർശനിക സംജ്ഞകൾ അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. ഇവയെ യഥാക്രമം കാരണവാദം, അനിശ്ചിതത്വവാദം, വിധിവാദം എന്നിങ്ങനെ തൽക്കാലം ഭാഷാന്തരീകരിക്കാം. സർവതന്ത്രത്തെ സ്വതന്ത്രമായ ഇച്ഛയുടെ പ്രവർത്തനം കാരണവാദികൾ അംഗീകരിക്കുന്നതല്ല, പൈതൃകമോ ചുറ്റുപാടുകളോ ഒക്കെയാണ് ഇച്ഛയെ വീഴ്ചുടുത്തുന്നത്. എല്ലാം അനിയതമാണെന്ന സിദ്ധാന്തമാണ് അനിശ്ചിതത്വവാദികളുടെ കാതൽ. വിധിവാദം എല്ലാ അധികാരങ്ങളും നീതിക്ക് കൈമാറുന്നു. പരീക്ഷണ നോവലിസ്റ്റിനെ സോള പ്രതിഷ്ഠിക്കുന്നത് കാരണവാദത്തിൻ്റെ സിംഹാസനത്തിലാണ്. പരീക്ഷണ നോവലിസ്റ്റ് അനീതത്വങ്ങളിലോ വിധിവിശ്വാസത്തിൻ്റെ അഗ്നയതയിലോ കുടുങ്ങിക്കിടക്കാൻ തയ്യാറല്ല. സോള എഴുതുന്നു, വി ആർ നോട്ട് ഫാറ്റലിസ്റ്റ്, വി ആർ നോട്ട് ഡിറ്റർമിനൻസ്. പരീക്ഷണ നോവലിസ്റ്റ് അഗ്നയത്തിൽ നിന്നും ജ്ഞയത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ സ്വയം പ്രകൃതിയുടെ അതീശയനായി തീരുകയാണ് അയാൾ. ഐഡിയലിസ്റ്റിക് നോവലിസ്റ്റുകളാകട്ടെ മനഃപൂർവ്വം എന്നോണം അഗ്നയത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. മതപരമോ തത്വചിന്താപരമോ ആയ പൂർവ്വധാരണകളാണ് അവരെ ഭരിക്കുന്നത്. അഗ്നേയം ജയത്തെ അപേക്ഷിച്ച് സുന്ദരതരവും ഉത്കൃഷ്ടാഭവുമാണ്. അവർ തെറ്റിദ്ധരിക്കുന്നു. സമൂഹത്തെ വിക്ഷലിപ്തമാക്കുന്ന വിഭ്രാന്ത വികാരങ്ങളിൽ പരീക്ഷണ നോവലിസ്റ്റുകൾ മുഴുകിപ്പോകാറുണ്ട്. അയാൾ അത്തരം സന്ദർഭങ്ങളിൽ ഒരു എക്സ്പെരിമെൻ്റൽ ഡോക്ടറെ അനുസ്മരിപ്പിക്കും. പ്രവൃത്തിയുടെ അടിയിലുള്ള കാരണങ്ങളാണ് നോവലിസ്റ്റ് ചെന്നെത്തുന്നത്. അങ്ങനെ സമൂഹ ശരീരത്തിന് ചികിത്സ നൽകാൻ അയാൾക്ക് കഴിയുന്നു. പരീക്ഷണ സമ്പ്രദായത്തെ അവലംബിക്കുന്നത് വഴി നോവൽ വെറും സാഹിത്യമെന്ന നിലയിൽ നിന്ന് ശാസ്ത്രത്തിൻ്റെ തലത്തിലേക്ക് സഞ്ചരിക്കുകയാണെന്ന് സോള വ്യക്തമാക്കുന്നു. ശാസ്ത്രയുഗത്തിൽ പരീക്ഷണം കൊണ്ടേ പ്രതിഭ തെളിയിക്കാനാകും. പേജ് 204. വെളിപാട്, പാരമ്പര്യം, കീഴ്വഴക്കം മുതലായ അയുക്തി സ്രോതസ്സുകളിൽ നിന്നാണ് ഐഡലിസ്റ്റിക് എഴുത്തുകാർ എടുത്താരംഭിക്കുന്നത്. ക്ലോഡ് ബെർണാർഡ് പറഞ്ഞതുപോലെ, ഗൂഢമായ യാതൊന്നും നാം അംഗീകരിക്കരുത്. പ്രതിഭാസങ്ങളെ അവയുടെ അവസ്ഥാവിശേഷങ്ങളും മാത്രമാണ് ഉണ്മ. വസ്തുതകൾ നിരീക്ഷണത്തിലൂടെയും പരീക്ഷണത്തിലൂടെയും പരിശോധനാ വിധേയമാക്കുകയാണ് നാച്ചുറലിസ്റ്റ് ചെയ്യുന്നത്. ആദർശവാദികളായ എഴുത്തുകാർ ഗുപ്തവും ഗൂഢവുമായ ഘടകങ്ങൾക്ക് അംഗീകാരം നൽകുകയും വിശകലനങ്ങളിൽ നിന്നും തടിത്തപ്പുകയുമാണ് പതിവ്. അവർ എപ്പോഴും അഞ്ചയത്തിൽ വിശ്രമിക്കുന്നു. അഞ്ജാതവും അവ്യാഖ്യവുമായ ഒരാശയത്തെ അവർ നിർലക്ഷ്യം പിന്തുടരുന്നു. അഞ്ചയത്തിൽ നിന്നും സത്യത്തെ വീണ്ടെടുക്കാൻ അവർ സന്നദ്ധരല്ല. പരീക്ഷണ കുതുകി മനുഷ്യൻ്റെ ശക്തിക്കും സന്തോഷത്തിനുമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കാനാവുന്നു. ആ പ്രവൃത്തിയെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. അറിയാതിരിക്കുന്നതിൽ യാതൊരു മഹിമയുമില്ല, യാതൊരു സൗന്ദര്യവുമില്ല. അറിയാതിരിക്കൽ സദാചാരപരമായ ഒരവസ്ഥയല്ല. തെറ്റുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ മഹത്വത്തിൻ്റെ ഗിരിശൃംഗങ്ങളിൽ എത്തുകയില്ല. സത്യസംബന്ധമുള്ള സംരചനകൾ മാത്രമാണ് മഹനീയം, സദാചാരപരം. ശാസ്ത്രത്തിൻ്റെ നിർണായകത്വം ഏറെ പരിമിതമാണെന്ന് എമിലി സോള നിരീക്ഷിക്കുന്നുണ്ട്. അറിയപ്പെടാത്ത കാര്യങ്ങൾ അനവധി. ഈ അറിവില്ലായ്മ അവിടെ തന്നെ കിടന്നുകൊള്ളാനല്ല നമ്മെ പ്രേരിപ്പിക്കേണ്ടത്. അഞ്ചയത്തിൽ നിന്ന് നിശ്ചിത ദിശയായി കടന്നു ചെന്ന് അന്വേഷിക്കാൻ മനുഷ്യന് കഴിയണം. അഞ്ചയത്തിൽ ശാസ്ത്രത്തിൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് വിശദീകരിക്കാൻ നാം ശ്രമിക്കണം. സത്യത്തിൻ്റെ അധീശനാകാൻ മനുഷ്യന് സാധിക്കണം. പരീക്ഷണ നോവലിസ്റ്റ് ഫിസിഷ്യനോ കെമിസ്റ്റോ സൈക്കോളജിസ്റ്റോ ഒന്നുമല്ല. അയാൾ നോവലിസ്റ്റ് മാത്രമാണ്. എങ്കിലും അയാൾക്ക് വൈദ്യശാസ്ത്രത്തിൻ്റെയും രസതന്ത്രത്തിൻ്റെയും മനഃശാസ്ത്രത്തിൻ്റെയും ഒക്കെ സഹായം സ്വീകാര്യമാണ്. നാച്ചുറലിസം ഒരു വ്യക്തിയുടെ ഭ്രമകൽപ്പനയല്ല, തൻ്റെ നൂറ്റാണ്ടിലെ ദൈക്ഷണിക പ്രസ്ഥാനമാണതെന്ന് സോള പറയും. പരീക്ഷണ സമ്പ്രദായം ശാസ്ത്രീയ സമ്പ്രദായം തന്നെ. ചിന്തയുടെ സ്വതന്ത്രത ആണത് ഉദ്ഘോഷിക്കുന്നത്. സാഹിത്യത്തിൻ്റെ രൂപം, ശൈലി എന്നിവയെപ്പറ്റിയും സോളയ്ക്ക് സ്വകീയമായ അഭിപ്രായമുണ്ട്. രൂപത്തിന് അമിത പ്രാധാന്യം നൽകുന്ന മനോഭാവത്തോട് അദ്ദേഹം സന്ധി ചെയ്യുന്നില്ല. എഴുത്തുകാരൻ്റെ പ്രതിഭ കൃതിയുടെ രൂപശില്പത്തിനും പ്രതിഫലിക്കുമെന്ന് സോള കാണുന്നുണ്ട്. ആവിഷ്കരണ രൂപം സമ്പ്രദായത്തിൽ അധിഷ്ഠിതമാണ്. എഴുത്തുകാരൻ്റെ സമ്പ്രദായം തന്മൂലം പ്രഥമഗണനീയമായി തീരുന്നു. പേജ് 205. ഭാഷ യുക്തിശാസ്ത്രത്തിൻ്റെ ഒരിനം മാത്രമാണെന്ന പക്ഷം സോളയ്ക്കുണ്ട്. ശൈലിയുടെ മഹത്വത്തിന് നിദാനം അതിൽ ലീനമായിരിക്കുന്ന യുക്തിയും വ്യക്തതയുമാണ്. ലിറിസത്തിൻ്റെ ചീഞ്ഞ ഭാഷയും ഉന്മത്തതയും കൊണ്ട് നല്ല ശൈലി രൂപപ്പെടുകയില്ലെന്ന് സോള വിധിക്കുന്നു. പരീക്ഷണ സമ്പ്രദായത്തിൻ്റെ സാഹിത്യ പ്രസക്തിയെപ്പറ്റി അദ്ദേഹം ഇങ്ങനെ എഴുതുന്നു: ദ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് ഇൻ ലെറ്റേഴ്സ് ആസ് ഇൻ സീൻസ് ഈസ് ഇൻ ദ വേ ടു എക്സ്പ്ലെയിൻ ദ നാച്ചുറൽ ഫിനോമിന ബോത്ത് ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ ഓഫ് വിച്ച് മെറ്റാഫിസിക്സ് അൺടിൽ നൗ ഹാസ് ഗിവൻ ഓൺലി ഇറാഷണൽ ആൻഡ് സൂപ്പർ നാച്ചുറൽ എക്സ്പ്ലനേഷൻസ്. 34. പോൾ വലേറി. പോൾ വലേറിയുടെ കാവ്യകല ഫ്രഞ്ചിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ഡെന്നിസ് ഫോലിയറ്റ് ആണ്. കവിതയും ചിന്തയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പോയട്രി ആൻഡ് അബ്സ്ട്രാക്ട് ത്രോട്ട് എന്ന പ്രബന്ധമാണ് പ്രസ്തുത രചനയെ ശ്രദ്ധേയമാക്കുന്നത്. ചിന്തയെ കാവ്യബാഹ്യമായ ഒരു കാര്യമായാണ് മിക്കവരും കരുതുന്നതെന്ന് നമുക്കറിയാം. ചിന്തയും കവിതയും വിപരീതമായ രണ്ട് ആശയങ്ങളാണ് പലരുടെയും മനസ്സിൽ ഉദിപ്പിക്കുന്നത്. നന്മ തിന്മ എന്നും ചൂടും തണുപ്പ് എന്ന് പറയുന്നതുപോലെയാണ് ചിലർ ചിന്ത. കവിത എന്ന് പറയുന്നത് പോൾ വലേറി അഭിപ്രായപ്പെടുന്നു. ഈ വാദത്തിൻ്റെ അംഗീകാരത എത്രത്തോളമാണെന്ന് അന്വേഷണമാണ് മുകളിൽ പറഞ്ഞ പ്രബന്ധത്തിൻ്റെ ഉള്ളടക്കം.